പാഠമൊന്ന്. ദൈവാരാധന. യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ സമറിയാക്കാരി സ്ത്രീയുമായി സംസാരിക്കുകയായിരുന്നു ഈശോ. അവളുടെ ജീവിതത്തിൻ്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് അവളെ രക്ഷയുടെ പാതയിലേക്ക് അവിടുന്ന് ക്ഷണിച്ചു. അപ്പോഴാണ് രക്ഷയുടെ അനുഭവം പകരുന്ന ദൈവാരാധനയെക്കുറിച്ചുള്ള ചോദ്യം അവളിൽ നിന്ന് ഉയർന്നത്. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി, എന്നാൽ ആരാധന നടത്തേണ്ട സ്ഥലം ജെറുസലേമാണെന്ന് നിങ്ങൾ പറയുന്നു. ഈശോ അരുൾ ചെയ്തു, സ്ത്രീയെ, എന്നെ വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ ജെറുസലേമിലോ അല്ലാതാകുന്ന സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുമ്പോൾ ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്നാൽ യഥാർത്ഥ ആരാധകർ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെയാണ്. തന്നിൽ പൂർണ്ണമാക്കപ്പെടാനിരുന്ന ദൈവാരാധനയെക്കുറിച്ചാണ് ഇവിടെ ഈശോ സൂചിപ്പിക്കുന്നത്. ഈശോ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കാൽവരിയിൽ നിത്യപിതാവിനർപ്പിച്ച ബലിയാണ് യഥാർത്ഥ ആരാധന. ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ ബലിയിലുള്ള പങ്കാളിത്തമാണ് യഥാർത്ഥ ആരാധനയിലുള്ള പങ്കാളിത്തം. മനുഷ്യൻ ആരാധകൻ. ദൈവാരാധനയ്ക്ക് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. തങ്ങളുടെ ബുദ്ധിക്കും ശക്തിക്കും അതീതമായി കാണുന്ന ഏതിനെയും ആരാധിക്കുന്ന രീതിയായിരുന്നു ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. സൂര്യൻ, ചന്ദ്രൻ, സർപ്പം, പ്രകൃതി ശക്തികൾ എന്നിവയൊക്കെ ആരാധിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ്. അവയോടുള്ള ഭയവും അവയെക്കുറിച്ചുള്ള ആശ്ചര്യവും ആരാധനയ്ക്ക് നയിച്ചു. അവയെ പ്രസാദിപ്പിച്ച് അവ വഴിയുണ്ടാകാവുന്ന നാശത്തിൽ നിന്ന് രക്ഷ നേടാമെന്നും ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാമെന്നുള്ള ചിന്തയായിരുന്നു ഈ ആരാധനയ്ക്ക് പിന്നിൽ മനുഷ്യനുണ്ടായിരുന്നത്. ചിന്താശക്തിയുള്ള മനുഷ്യൻ്റെ ആരാധന പ്രപഞ്ചശക്തികളിൽ ഒതുങ്ങി നിന്നില്ല. ഈ ശക്തികളുടെയെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന, അവയ്ക്ക് ശക്തി പ്രദാനം ചെയ്യുന്ന ഒരു അനന്തശക്തിയിൽ അവൻ്റെ മനസ്സ് എത്തിച്ചേർന്നു. ഈ അനന്തശക്തിയെ ദൈവമെന്ന് അവൻ പേരു വിളിച്ചു. മുൻപ് പ്രപഞ്ചശക്തികൾക്ക് നൽകിയിരുന്ന ആരാധന ഈ അനന്തശക്തിക്ക് അവൻ പേരു നൽകി. കാലത്തിനും ദേശത്തിനും സംസ്കാരത്തിനുമനുസരിച്ച് ആരാധനാരീതിയിൽ വ്യത്യാസങ്ങൾ കാണാം. എങ്കിലും ആരാധനയുടെ മുഖ്യ ഘടകം ബലിയർപ്പണമായിരുന്നു. അനന്തശക്തിയായ ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായി ഫലമൂലാദികളെയോ പക്ഷിമൃഗാദികളെയോ ബലിയർപ്പിക്കുന്ന രീതിയാണ് ആദ്യകാലം മുതൽ നിലനിന്നിരുന്നത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ അന്തർലീനമായ ദൈവാഭിമുഖ്യമാണ് അവനെ ദൈവാരാധനയിലേക്ക് നയിച്ചത്. പരപ്രേരണ കൂടാതെ സഹജവാസനയാൽ തന്നെ അവൻ ദൈവത്തിൽ എത്തിച്ചേരും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞത്, ദൈവമേ, അങ്ങ് മനുഷ്യനെ അങ്ങേയ്ക്കായി സൃഷ്ടിച്ചു, അങ്ങയിൽ എത്തിച്ചേരുന്നതുവരെ മനുഷ്യഹൃദയം അസ്വസ്ഥമായിരിക്കും. ദൈവത്തെ പ്രാപിക്കുമ്പോൾ മാത്രമേ മനുഷ്യജീവിതം അർത്ഥവത്തായി തീരുകയുള്ളൂ. ആരാധന വിവിധ മതങ്ങളിൽ. എല്ലാ മതങ്ങളും ദൈവാരാധനയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവയാണ്. ആചാരരീതികൾ വ്യത്യസ്തങ്ങളാണെന്ന് മാത്രം. ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ പൂജയർപ്പിച്ചുകൊണ്ടാണ് ഹൈന്ദവർ ആരാധന നടത്തുന്നത്. നമസ്കാര പ്രധാനമായ ആരാധനാ രീതിയാണ് ഇസ്ലാം മതത്തിനുള്ളത്. അള്ളാഹുവിന് സ്തുതിയർപ്പിക്കുന്ന ഗീതങ്ങൾ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് നിസ്കരിക്കുകയും നിയതമായ നോമ്പുകൾ അനുഷ്ഠിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യുന്നതുവഴി അവർ ദൈവത്തെ ആരാധിക്കുന്നു. ജൈന ബുദ്ധമതങ്ങളിലും തനതായ ആരാധന രീതികൾ കാണാം. ആരാധന പഴയ നിയമത്തിൽ. മറ്റു മതങ്ങളിൽ ദൈവത്തെ തേടുന്ന മനുഷ്യനെയാണ് കാണുന്നതെങ്കിൽ മനുഷ്യനെ തേടുന്ന ദൈവത്തെയാണ് പഴയ നിയമത്തിൽ കാണുന്നത്. സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമായിരുന്നു ഇസ്രായേൽ. അബ്രാഹത്തിനും ഇസഹാക്കിനും പ്രത്യക്ഷനായി നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്തിയ ഏകദൈവത്തെ അവർ ആരാധിച്ചു. ജെറുസലേം ദേവാലയമായിരുന്നു അവരുടെ ആരാധനാ സ്ഥലം. ദൈവം ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചത് തന്നെ ഒരു ആരാധനാ സമൂഹമാകാൻ വേണ്ടിയായിരുന്നു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ള സന്ദേശവുമായി ഫറവോയുടെ പക്കൽ എത്തിയ മോശ പറഞ്ഞു, 3 ദിവസത്തെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ അനുവദിക്കുക. ആദിജാതരുടെ സംഹാരം വരെ എത്തിയ അതികഠിനമായ ശിക്ഷണങ്ങളിൽ നിന്നും ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ജനത്തെ വിട്ടയക്കുവാൻ സമ്മതിച്ച ഫറവോ പറഞ്ഞു, നിങ്ങളും ഇസ്രായേൽ മുഴുവനും നിങ്ങൾ പറഞ്ഞതുപോലെ പോയി കർത്താവിനെ ആരാധിക്കുവിൻ. സീനായ് മലയിൽ വെച്ച് ദൈവം അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയും അവരെ സ്വന്തം ജനമാക്കി തീർക്കുകയും ചെയ്തു. അവർ കർത്താവിനെ ആരാധിച്ചു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ശക്തമായ കരത്താൽ തങ്ങളെ മോചിപ്പിച്ച ദൈവത്തിൻ്റെ ശക്തിയെ ഇസ്രായേൽ മനസ്സിലാക്കി. മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്രക്കിടയിൽ ശത്രുകരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷിച്ച്, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളവും വിശന്നപ്പോൾ മന്നയും കാടപക്ഷിയും നൽകി തങ്ങളെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തെ അവർ എന്നും ഓർമ്മിച്ചിരുന്നു. ദൈവം നൽകിയ നിരവധി ദാനങ്ങൾക്കുള്ള കൃതജ്ഞതാ പ്രകാശനമായിരുന്നു അവരുടെ ആരാധന. ജെറുസലേം ദേവാലയത്തിലും സിനഗോഗുകളിലും സ്വഭവനങ്ങളിലും ഇസ്രായേൽക്കാർ ആരാധന അർപ്പിച്ചിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ കൃതജ്ഞതാ ബലി, പാപപരിഹാര ബലി, ഹോമബലി, ധൂപബലി, ദഹനബലി, ദാനിബലി, സമാധാന ബലി എന്നിങ്ങനെ നിരവധി ബലികൾ നിയതമായ നിയമങ്ങളോടെ അവർ ദൈവത്തിന് അർപ്പിച്ചു പോന്നു. സിനഗോഗുകളിൽ ഒരുമിച്ചുകൂടി വിശുദ്ധഗ്രന്ഥം വായിച്ചും സങ്കീർത്തനങ്ങൾ ആലപിച്ചും അവർ ദൈവത്തെ സ്തുതിച്ചു. കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ ഭവനങ്ങളിൽ അവർ ഒന്നുചേരുകയും സങ്കീർത്തനാലാപത്തോടെ പ്രാർത്ഥനകൾ നടത്തി അപ്പമുറുക്കുകയും ചെയ്തിരുന്നു. ദൈവാരാധനയിൽ കേന്ദ്രീകരിച്ചു ജീവിച്ച ഒരു സമൂഹമായിരുന്നു ഇസ്രായേൽ ജനം. ആത്മാവ് നഷ്ടമായ ആരാധന. കാലക്രമത്തിൽ ഇസ്രായേലിൻ്റെ ആരാധന ബാഹ്യാനുഷ്ഠാനങ്ങളിൽ മാത്രം ഒതുങ്ങി ബാഹ്യമായ കർമ്മങ്ങളുടെ വിധിപ്രകാരമുള്ള അനുഷ്ഠാനം വഴി വിശുദ്ധി പ്രാപിക്കാമെന്ന തെറ്റായ ചിന്താഗതി ഇസ്രായേൽ ജനത്തിനുണ്ടായി. ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ ആന്തരികമായ വിശുദ്ധിയുടെ അടയാളമായിരിക്കണമെന്ന സത്യം അവർ വിസ്മരിച്ചു. ദൈവമനുഷ്യബന്ധത്തിൻ്റെ അടിസ്ഥാനങ്ങളായ സ്നേഹവും കാരുണ്യവും പങ്കുവയ്ക്കൽ മനോഭാവവും നഷ്ടമായപ്പോൾ അവരുടെ ബലികളും ആരാധനകളും ദൈവത്തിന് സ്വീകാര്യമായില്ല. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്നകന്നിരിക്കുന്നു. ഏശയ്യ 29:13. ദുഷ്കർമ്മങ്ങൾ നീക്കിക്കളഞ്ഞ് അകൃത്യങ്ങൾ അവസാനിപ്പിച്ച് നന്മ ചെയ്യാൻ ശീലിക്കണമെന്ന് ദൈവം അവരോട് അരുൾ ചെയ്തു. ഏശയ്യ 1:16-17. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ദഹനബലികളിലല്ല ദൈവജ്ഞാനമാണ് എനിക്കിഷ്ടം എന്ന് ഹോസിയ പ്രവാചകനിലൂടെ അവിടുന്ന് പഠിപ്പിച്ചു. സത്യത്തിലും ആത്മാവിലും ആരാധന. ഈശോ സമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞു, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. തൻ്റെ ജീവിതത്തിലൂടെയും ബലിയർപ്പണത്തിലൂടെയും ഈശോ ഇത് യാഥാർത്ഥ്യമാക്കി. മനുഷ്യനെ തേടിയെത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന് നൽകുന്ന പ്രതിസമ്മാനമാണ് യഥാർത്ഥ ആരാധന. സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടം പൂർണ്ണമായും നിറവേറ്റുന്നതിലാണ് ഈ ആരാധന അടങ്ങിയിരിക്കുന്നത്. ഇതിനുവേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെയും തന്നെ തന്നെയും ബലിയായി സമർപ്പിക്കുന്നിടത്തോളം ത്യാഗം ഈ ആരാധന ആവശ്യപ്പെടുന്നു. പിതാവിൻ്റെ ഹിതം പൂർണ്ണമായും നിറവേറ്റുവാൻ ഈശോ തന്നെ തന്നെ ബലിയായി അർപ്പിച്ചു. തൻ്റെ ബലിയിലൂടെ പിതാവിനോടുള്ള സ്നേഹം ഈശോ വെളിപ്പെടുത്തി. അങ്ങനെ പിതാവിന് ഏറ്റവും പ്രീതികരമായ ആരാധന അവിടുന്ന് അർപ്പിച്ചു. ഈശോ അർപ്പിച്ച മഹനീയവും അതിശ്രേഷ്ഠവുമായ ആരാധനയിലാണ് ക്രൈസ്തവരായ നാം പങ്കുചേരുന്നത്. ആത്മാവിലും സത്യത്തിലും പിതാവായ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ സ്വജീവിതത്തിൽ ദൈവഹിതം പൂർണ്ണമായും നിറവേറ്റിക്കൊണ്ട് ഈശോ നമ്മെ പഠിപ്പിച്ചു. വിശുദ്ധ ഇരേണമൂസ് പറഞ്ഞിട്ടുള്ളതുപോലെ, ദൈവഹിതമനുസരിച്ചുള്ള ദൈവകൽപ്പനകൾക്കനുസൃതമായ ജീവിതമാണ് യഥാർത്ഥ ആരാധന. നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന എന്ന് വിശുദ്ധ പൗലോസ് ലീഹായും പഠിപ്പിക്കുന്നു. റോമ 12:1. ക്രൈസ്തവ ആരാധന ഈശോയുടെ ആരാധനയിലുള്ള പങ്കുചേരൽ. തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോ അർപ്പിച്ച ബലിയേക്കാളും ശ്രേഷ്ഠമായി ബലിയർപ്പിക്കുവാൻ നമുക്കാവില്ല. അതിനാൽ ദൈവാരാധനയിൽ പങ്കുചേരുന്ന ക്രൈസ്തവർ ഈശോയോട് ചേർന്ന് അവിടുത്തെ ഏകവും നിത്യവുമായ ബലി അർപ്പിക്കുകയാണ്. സഭയുടെ ആരാധനയായ കുർബാനയിലും കൂദാശകളിലും കൂദാശാനുകരണങ്ങളിലും യാമപ്രാർത്ഥനകളിലും പങ്കുചേർന്ന് ദൈവത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സഭയുടെ ശിരസായ മിശിഹായോട് ചേർന്ന് അർപ്പിക്കുന്നതാണ് ക്രൈസ്തവ ആരാധന. സഭ യഥാർത്ഥ ആരാധനാ സമൂഹം. പഴയ ഇസ്രായേലിനെ പോലെ തന്നെ പുതിയ ഇസ്രായേലായ തിരുസഭയും ആരാധകരുടെ സമൂഹമാണ്. ഭർത്താവ് ഭാര്യയെ എന്ന പോലെയും പിതാവ് തൻ്റെ ഏകപുത്രനെ എന്ന പോലെയും ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചു. പുതിയ ഇസ്രായേലായ സഭയെ അപ്രകാരം തന്നെ ഈശോ സ്നേഹിക്കുന്നു. തൻ്റെ ജീവനെ ബലിയായി അർപ്പിച്ചുകൊണ്ട് ഈ സ്നേഹം അവിടുന്ന് വെളിപ്പെടുത്തി. ഈശോയുടെ ഈ ബലിയർപ്പണത്തിൽ പങ്കുചേർന്ന് സ്വയം ബലിയർപ്പിച്ചുകൊണ്ടാണ് സഭ തൻ്റെ സ്നേഹം പ്രകടമാക്കുന്നത്. നാഥനും രക്ഷകനുമായ മിശിഹായിൽ ഒന്നു ചേർന്ന് അവിടുന്ന് ബലിയർപ്പിച്ചുകൊണ്ട് സഭ പുതിയ നിയമത്തിലെ യഥാർത്ഥ ആരാധനാ സമൂഹമായി തീരുന്നു. ഈശോയുടെ ബലിയർപ്പണത്തിൻ്റെ അനുസ്മരണവും ആഘോഷവുമായ വിശുദ്ധ കുർബാന, കൂദാശകളുടെ പരികർമ്മം, ആരാധനാവത്സരം, കൂദാശാനുകരണങ്ങൾ, യാമപ്രാർത്ഥന തുടങ്ങിയവയിൽ പങ്കുചേർന്നുകൊണ്ടാണ് സഭ ഇന്ന് ഇത് നിർവഹിക്കുന്നത്. സഭയുടെ പ്രകാരമുള്ള ആരാധനാനുഷ്ഠാനങ്ങളിലൂടെ ഉദിതനായ ഈശോ മനുഷ്യർക്ക് കൃപാവരവും പ്രദാനം ചെയ്യുകയും മനുഷ്യൻ്റെ ആരാധന പിതാവിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആരാധന സമൂഹത്തിൽ വസിച്ചുകൊണ്ട് മിശിഹ പിതാവിന് ശ്രേഷ്ഠമായ ആരാധന അർപ്പിക്കുന്നു. മിശിഹായോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന ആരാധനാ സമൂഹം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ദൈവാരാധന ലിറ്റർജി. സഭയുടെ ഔദ്യോഗികവും പരസ്യവുമായ ആരാധനയ്ക്ക് ലിറ്റർജി എന്നാണ് പറയുക. ലൈതുർഗിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലിറ്റർജി എന്ന വാക്കുണ്ടായത്. ഈ വാക്കിൻ്റെ അർത്ഥം പൊതുപ്രവൃത്തി എന്നാണ്. സമൂഹം പരസ്യമായി ദൈവത്തെ സ്തുതിക്കുന്നതിന് സൂചിപ്പിക്കാനാണ് ബൈബിളിൽ ലിറ്റർജി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. മലയാളത്തിൽ ദൈവാരാധന എന്ന വാക്കാണ് ലിറ്റർജി എന്ന പദത്തിന് തുല്യമായി ഉപയോഗിക്കുന്നത്. വിശുദ്ധ കുർബാനയെ സൂചിപ്പിച്ചുകൊണ്ടും ദൈവാരാധന എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വ്യാപകമായ അർത്ഥത്തിൽ വിശുദ്ധ കുർബാന, കൂദാശകൾ, ആരാധനാവത്സരം, കൂദാശാനുകരണങ്ങൾ, യാമപ്രാർത്ഥനകൾ ഇവയെല്ലാം ദൈവാരാധന എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നു. മിശിഹായിൽ പിതാവുമായി അനുരഞ്ജിതരായ സഭാസമൂഹത്തിൻ്റെ പരസ്യമായ വിശ്വാസ പ്രഘോഷണമാണ് ദൈവാരാധന. പിതാവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതനായി തൻ്റെ ജീവിതത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഈശോ അർപ്പിച്ച ബലിയിൽ പങ്കുചേർന്ന് സഭ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ് ഇത്. ലിറ്റർജിയിലൂടെ ക്രൈസ്തവൻ ഈശോയുടെ മനുഷ്യാവതാരം, ജീവിതം, പീഡാസഹനം, കുരിശുമരണം, ഉദ്ധാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം എന്നീ രക്ഷാകഥ സംഭവങ്ങളിൽ പങ്കുപറ്റുന്നു. ലിറ്റർജിയിലെ അടയാളങ്ങളും പ്രതീകങ്ങളും വഴിയാണ് സഭ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുന്നത്. ഈശോ പിതാവിന് ഏറ്റവും പ്രീതികരമായ ആരാധന അർപ്പിച്ചതുപോലെ ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുന്നതിലൂടെ ഓരോ ക്രൈസ്തവനും ദൈവത്തിന് യഥാർത്ഥ ആരാധന അർപ്പിക്കുന്നു. സഭയോട് ചേർന്ന് ഈ ആരാധന അർപ്പിക്കുക ഓരോ ക്രൈസ്തവൻ്റെയും കടമയാണ്.